मेरे प्यारे देशवासियों, वेलकम बैक टू क्रोमैटिक फ्रॉम सीए। दिस इज पॉडकास्ट नंबर 3। ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഗോകുലാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ പോസ്റ്റും അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹീ ഈസ് എൻ എക്സലൻ്റ് റൈറ്റർ, എക്സ്പീരിയൻസ്ഡ് റൈറ്റർ. അതുപോലെ തന്നെ സിഎയുടെ ഒരു ഫോമർ അഡ്മിൻ കൂടിയാണ് അദ്ദേഹം. അധികം വൈകിപ്പിക്കാതെ നമുക്ക് പോസ്റ്റിലേക്ക് കടക്കാം. ഓൾ ഗുഡ് തിങ്സ് മസ്റ്റ് കം ടു എൻ എൻഡ്. എന്ത് മനോഹരമായ വാക്കാണല്ലേ! എത്ര സ്വർഗീയമായൊരു വസ്തുവും ഒരു നാളില്ലാതെയും അവസാനിക്കും. എന്തുകൊണ്ടെന്നാൽ അതൊരു യൂണിവേഴ്സൽ തിയറിയാണ്. ഒരു വസ്തു മനുഷ്യരമല്ല, എല്ലാത്തിനും അന്ത്യമുണ്ട്. ഈവൻ ഫിലോ അതെ, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഈ അനുഭൂതിയും നമ്മുടെ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നുണ്ട്. ഈ സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചാൽ സമീപകാലത്ത് രൂപം കൊണ്ട് തേപ്പെന്ന അർത്ഥശൂന്യമായ പദത്തെ തന്നെ പൊളിച്ചു മാറ്റാൻ കഴിയും. യാഥാർത്ഥ്യത്തെ തെളിഞ്ഞ മനസ്സോടെ മുഖാമുഖം നേരിടാൻ കഴിഞ്ഞാൽ അത് 100% ഉറപ്പോടെ തന്നെ നിറവേറ്റാൻ സാധിക്കും. ഓർക്കുക, തേപ്പെന്ന ഈ ക്രൂരമായ പദത്തെ മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. വഞ്ചന അല്ലെങ്കിൽ ചതി ഈ പ്രവൃത്തികളെ വെള്ളപൂശിയതല്ല, അതിനു വേണ്ടിയുള്ള ഒരു ഉദ്യമമാണെന്ന് ചിന്തിക്കാതിരിക്കുക. ആൻഡ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മൂവി 500 Days of Summer. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ തന്നെ സ്പർശിച്ച് കളയും. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൂടിയാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അത്തരമൊരു സവിശേഷമായ ചിത്രമാണ് 500 Days of Summer. നമ്മുടെ ജീവിതത്തിൽ ഒരു ഇന ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ മാത്രമേ അതിൽ സമ്പൂർണത കൈവരികയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ടോമിൻ്റെയും അതിൻ്റെ നേർവിപരീതമായ ചിന്താഗതിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സമ്മറിൻ്റെയും കഥയായ 500 Days of Summer ഒരു ലവ് സ്റ്റോറിയല്ല, മറിച്ച് ഭൂരിപക്ഷം വ്യക്തികൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ലവ് അനാലിസിസ്. ഹാപ്പി എൻഡിങ് എന്നത് വെറും മരീചികയാണെന്നും അതിനെ അതിയായി ആഗ്രഹിക്കുന്നത് വെറും ബാലിഷ്യമായൊരു പ്രവൃത്തിയാണെന്നും മനസ്സിലാക്കി തരുന്ന ഒരു ഹൃദയസ്പർശിയായ ചിത്രം. ഒരു സമ്മർ ജീവിതത്തിൽ നിന്നും അകന്നുപോയാൽ റൈറ്റ് വണ്ണായ ഓട്ടം വന്നിരിക്കുമെന്ന സന്ദേശം നൽകുന്ന, ശുഭാപ്തി വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ചലച്ചിത്രം. ടിപ്പിക്കലി റോം കോം സിനിമകളുടെ ഹാപ്പി എൻഡിങ് എന്ന മിഥ്യയോടുകൂടെ തന്നെയാകും ഇതും അവസാനിക്കുക എന്ന എക്സ്പെക്ടേഷൻ സൃഷ്ടിക്കുന്ന തുടക്കത്തിൽ നിന്ന് കഥാനായകൻ്റെ വികാരങ്ങളോട് അറിയാതെ തന്നെ നമ്മളും അസിമുലേറ്റ് ചെയ്തു പോകുന്ന ക്ലൈമാക്സ് രംഗം വരെയുള്ള നോൺ ലീനിയർ സ്റ്റോറി. ഇത് കാണുന്നവരിൽ മായാത്തൊരു ഹോണ്ടിങ് ഇമ്പാക്റ്റ് തന്നെ സമ്മാനിക്കുന്നുണ്ട്. മെജോറിറ്റി കപ്പിൾസും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എതിരിടേണ്ടി വരുന്ന പ്രതിഭാസത്തെ അതിൻ്റെ എല്ലാ ലാവണ്യതയോടും മനോവേദനയോടും കൂടി സംവിധായകൻ ഒരു ചലച്ചിത്രമായി അവതരിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതാണ് 500 Days of Summer. ചിത്രം കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും സമ്മറിനോട് ഒരു ചെറിയ ദേഷ്യം നമ്മളിൽ ഉടലെടുത്തേക്കാം. അതുണ്ടാകും, കാരണം ജീവിതത്തിൽ ഒരു വേള നമ്മളും ഒരു സമ്മറിനെ നേരിട്ടിട്ടുണ്ടാകാം. അത് ചിലപ്പോൾ ആകസ്മികമായിട്ടായിരിക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു സ്പാർക്ക് അനുഭവപ്പെട്ട് പ്രണയമായി വിരിഞ്ഞ്, അല്ലെങ്കിൽ കാലക്രമേണ പൂത്തുലഞ്ഞ ഒരു പ്രണയം നമ്മളും അനുഭവിച്ചിട്ടുണ്ടാകും. ഏതായാലും അങ്ങനെ ഒരു അനുഭവമുള്ളവർക്ക് സമ്മർ എന്ന കഥാപാത്രത്തിനോട് വിരോധമുണ്ടായേക്കാം. ഇനി അങ്ങനെ പറയത്തക്ക ഒരു അനുഭവം ഇല്ലാത്തവർക്ക് സൊസൈറ്റി രൂപീകരിച്ച ചില ഹിഡൻ റൂൾസിൻ്റെ പിൻബലത്തിൽ സ്വാഭാവികമായും ദേഷ്യം തോന്നിയേക്കാം. അവളിൽ സൊസൈറ്റി തീർപ്പുകാരി എന്ന ലേബൽ കൊടുക്കുകയും ചെയ്യും. എന്ത് ബാല്യ സഹജമായ പ്രവൃത്തിയാണ് അതെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? രണ്ട് മനസ്സുകൾ കൂടിച്ചേരുന്നത് പോലെ തന്നെ ഗൗരവമേറിയ ഒരു പ്രതിഭാസമാണ് വേർപിരിയലും. അത് രണ്ടും യൂണിവേഴ്സൽ ഹാപ്പനിങ്സ് ആണ്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കൂടിച്ചേരലുണ്ടെങ്കിൽ വേർപിരിയലുമുണ്ട്. ആ വേർപിരിയലിനെ ഒരു വേദനാ മനോഭാവത്തോടെ സമീപിക്കാതെ പക്വമായ ഒരു മനോഭാവത്തോടെ സമീപിച്ച് നമ്മുടെ ആ കൂടിച്ചേരൽ പോലെ തന്നെ മനോഹരമാക്കാൻ ശ്രമിക്കണം നമ്മുടെ വേർപാട്. അപ്പോൾ ഈ തേപ്പെന്ന നിരർത്ഥമായ പദം എത്രത്തോളം ബാലിശമാണെന്ന് മനസ്സിലാകും. കാരണം ടോമിൻ്റെയും സമ്മറിൻ്റെയും പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ആണ് ഇതിലെ ന്യായത്തിൻ്റെ കാമ്പ് നിലനിൽക്കുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ ടോമിൻ്റെ ഭാഗത്താണ് പൂർണ്ണ നീതിയെന്നും അവനെ വഞ്ചിച്ച സമ്മർ എത്രത്തോളം ദുഷ്ടയാണെന്നുമാകും നാം കരുതുക. നിർവികാര മനോഭാവമുള്ള ഒരു സാഡിസ്റ്റാണ് സമ്മർ എന്ന് നാം ഇതിലൂടെ ചിന്തിച്ചെടുക്കും. പക്ഷേ ഇത് നമ്മൾ ടോമിനെ നിഷ്കളങ്കം എന്ന് കരുതുന്ന കാഴ്ചപ്പാടിൽ നിന്ന് വീക്ഷിക്കുന്നത് കൊണ്ടാണ്. തുടക്കം തന്നെ നരേറ്റർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ ബ്രിട്ടീഷ് പോപ്പ് സംഗീതങ്ങളുടെ സ്വാധീനം കൊണ്ടും ദ ഗ്രാജുവേറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനത്തിലൂടെയും ട്രൂ ലവ്, സോൾ മീറ്റ്, ലവ് ഇസ് ഫോർ എവർ തുടങ്ങിയ ചിന്താഗതികൾ മനസ്സിൽ കുടിയേറിയ വ്യക്തിയാണ് ടോം ഹാൻസൺ. ആദ്യമേ സീരിയസ് റിലേഷനിൽ താല്പര്യമില്ലാതിരുന്ന സമ്മർ അവനെ എക്കാലം സ്നേഹിക്കണമെന്ന വാശി അത് അവൾക്കൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല. ജീവിതത്തെ പ്രായോഗികമായി സമീപിക്കുന്ന സമ്മർ അത് അംഗീകരിക്കുകയുമില്ല. അങ്ങനെ അവൾ അവനോട് ഗുഡ് ബൈ പറഞ്ഞു. ജീവിതം എന്നത് പ്രവചനാതീതമായ ഒന്നാണ്. ഒരിക്കലും മറ്റൊരാളുടെ സ്ത്രീയായി അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത സമ്മർ വേറൊരു പുരുഷനെ വിവാഹം കഴിച്ചു. അത് ടോം എന്ന പൊതുബോധത്തിന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് അവൻ എന്നും ആശയക്കുഴപ്പത്തിൽ തന്നെ താഴ്ത്തും. അത് ടോമിനെ എന്നല്ല, ആർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ബിക്കോസ് ദാറ്റ്സ് ലൈഫ്. എല്ലാ വ്യക്തിയും ഒരു മിസ്റ്ററിയാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതിനെ പക്വതയോട് അംഗീകരിക്കുക, ജീവിതം ഒരുക്കുന്ന അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രായോഗികമായി മുന്നേറുക. അതേ നമുക്ക് ചെയ്യാനാകൂ. സമ്മർ കാണിച്ചത് ഒരിക്കലും ശരിയാണെന്നല്ല പറയുന്നത്. ആദ്യമേ തന്നെ ഈ ബന്ധം അവസാനിക്കുന്നതിലുപരി സമ്മർ ഈ റിലേഷനിൽ തുടരാൻ തന്നെ തീരുമാനിച്ചു. ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി സമ്മർ സ്വാർത്ഥമായി അത് തുടർന്നു. ടോമിന് നല്ലവണ്ണം അറിയാമായിരുന്നിട്ടും അവൾ അവനെ കാമുകനായി സ്നേഹിച്ചു. പക്ഷെ ആദ്യം പറഞ്ഞത് തന്നെ അവസാനം സംഭവിച്ചു. അതങ്ങനെയാണ് ജീവിതം, അതിങ്ങനെയാണ്. ആരും നിസ്വാർത്ഥരല്ല. എവ്രി വൺ ഹാസ് ഫ്ലോസ്. റിലേഷൻഷിപ്പ് മേ എൻഡ് ബട്ട് ദ മെമ്മറീസ് ആർ ഫോർ ലൈഫ് ടൈം. ലൈഫ് സ്റ്റോറികൾക്ക് അന്ത്യമുണ്ട്, പക്ഷെ അത് നൽകുന്ന ആ അവിസ്മരണീയമായ ഓർമ്മകൾക്ക് അതിനൊരിക്കലും അന്ത്യമില്ല. ആ ഓർമ്മകളെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നിമിഷങ്ങളെ താലോലിക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് വിലപിക്കാതിരിക്കുക. വി ഷെയർഡ് സം വണ്ടർഫുൾ മൊമെൻറ്റ്സ്, ബട്ട് ആസ് ദേ സേ, ഓൾ ഗുഡ് തിങ്സ് മസ്റ്റ് കം ടു എൻ എൻഡ്. ഐ റിയലി ഡു ഹോപ്പ് ദാറ്റ് യു വിൽ ബി ഹാപ്പി. ഏതോ ഒരു ചലച്ചിത്രത്തിൽ നായകൻ നായികയോട് പറയുന്ന വാക്കുകളാണിത്. ഇതുപോലെ ഒരിക്കൽ ജീവിതത്തിലെ എല്ലാം എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയോട് മുഖത്ത് നോക്കി ഇങ്ങനെയൊന്ന് പക്വതയോടുകൂടി അല്ലെങ്കിൽ എമ്പതിയോടുകൂടി സംസാരിച്ചാൽ തീരാവുന്ന സങ്കടമേ ഉണ്ടാവും. അത് പതിയെ കാലം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതെയാവും. അതിന് പകരം ആ വ്യക്തിയെ അവസരം ലഭിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതല്ല ഹീറോയിസം. ഇത്തരത്തിലുള്ള ഒരു മാനസിക അഭിവൃദ്ധി കൈവരിക്കാൻ ശ്രമിക്കുക. മനസ്വസ്ഥത എന്നത് അതിലൂടെ കിട്ടും. ബ്രേക്കപ്പുകളെ പക്വമായ ചിന്താഗതിയോടുകൂടി സമീപിക്കാനുള്ള ചിന്ത എല്ലാവരിലും ഉടലെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അകന്നുപോയ സ്നേഹബന്ധത്തിലെ വേദനിക്കുന്ന ഓർമ്മകളെ അനുഭവപാഠങ്ങളായി സമീപിച്ച് സന്തോഷത്തോടെ മുന്നേറാൻ ഇനി വരുന്ന തലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും ആശ്വസിക്കുന്നു.